ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. താമരശ്ശേരിയിൽ വിദ്യാർത്ഥി കൊല്ലപ്പെട്ടതുൾപ്പെടെയുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം നിയമസഭ നിർത്തിവച്ച് ചർച്ച ചെയ്യുന്നു. പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യ നിർമ്മാണശാല വരുന്നത് ജലദൌർലഭ്യതയ്ക്ക് ഇടയാക്കില്ലെന്ന് മന്ത്രി എം വി രാജേഷ്. ആശാവർക്കർമാർക്ക് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനം കേരളമാണെന്ന് മന്ത്രി വീണ ജോർജ്. നിയമസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധവുമായി ആശമാർ. സംസ്ഥാനത്തെ പൊതുവിതരണ ശൃംഖലയിലെ കരിഞ്ചന്ത തടയുന്നതിന് ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി മന്ത്രി ജി ആർ അനിൽ നിയമസഭയിൽ. 97th ഓസ്കർ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച സിനിമ ഉൾപ്പെടെ 5 പ്രധാന പുരസ്കാരങ്ങൾ സ്വന്തമാക്കി റഷ്യൻ ചലച്ചിത്രം അനോറ. ISL ഫുട്ബോളിൽ ഇന്ന് ചെന്നൈയിൻ FC നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ഗുജറാത്തിലെ ജുനഗഡ് ജില്ലയിൽ ദേശീയ വന്യജീവി ബോർഡ് 7th യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. പ്രധാനമന്ത്രി ചെയർപേഴ്സണായ ബോർഡിൽ 47 അംഗങ്ങളാണുള്ളത്. രാവിലെ പ്രധാനമന്ത്രി ഗിർ ദേശീയ ഉദ്യാനം സന്ദർശിച്ചിരുന്നു. 3 ദിവസത്തെ സന്ദർശനത്തിനായി ശനിയാഴ്ചയാണ് അദ്ദേഹം ഗുജറാത്തിലെത്തിയത്. താമരശ്ശേരിയിൽ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഷഹബാസ് എന്ന വിദ്യാർത്ഥി കൊല്ലപ്പെട്ടത് ഉൾപ്പെടെയുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഇന്ന് നിയമസഭ നിർത്തിവച്ച് ചർച്ച ചെയ്യുന്നു. പ്രതിപക്ഷത്തുനിന്ന് രമേശ് ചെന്നിത്തലയാണ് വിഷയം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യാനുള്ള ഉപക്ഷേപത്തിന് നോട്ടീസ് നൽകിയത്. അതീവ ഗൌരവമുള്ള വിഷയമാണിതെന്നും അതിനാൽ വിഷയം സഭയിൽ ചർച്ച ചെയ്യാമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് വിഷയം ചർച്ച ചെയ്യാൻ സ്പീക്കർ അനുമതി നൽകുകയായിരുന്നു. പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാല വരുന്നത് ജലദൌർലഭ്യതയ്ക്ക് ഇടയാക്കില്ലെന്ന് മന്ത്രി എം പി രാജേഷ് നിയമസഭയിൽ പറഞ്ഞു. 5 ലക്ഷം ലിറ്ററാണ് പ്രതിദിനം മദ്യനിർമ്മാണത്തിനായി ആവശ്യം വരിക. ഇത് മഴവെള്ള സംഭരണിയിലൂടെ ലഭ്യമാകും. മലമ്പുഴ ഡാമിൽ നിന്നും വളരെ കുറച്ച് വെള്ളം മാത്രമേ ആവശ്യം വരികയുള്ളൂ. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് സ്പിരിറ്റ് എത്തിക്കുന്നതിലൂടെ 100 കോടിയോളം രൂപ GST നഷ്ടം സംസ്ഥാനത്തിന് ഉണ്ടാകുന്നതായും മന്ത്രി വ്യക്തമാക്കി.
ഈ 5% GST ഇത്തനോളിന് ചുമത്തുന്നത് നമുക്ക് നഷ്ടം വരുന്നത് പുറത്തുനിന്ന് വരുന്നത് കൊണ്ട് വരുന്ന നഷ്ടം 100 കോടിയിലധികം രൂപയാണ്. ഒരു കൺസർവേറ്റീവ് ഫിഗറാണ്. മാത്രമല്ല 2030 ആകുമ്പോഴേക്കും ബ്ലെൻഡിംഗ് 30%, 25% ആക്കണം എന്ന് കേന്ദ്ര സർക്കാരിന്റെ നയമാണ്. അങ്ങനെ വരുമ്പോ ഇപ്പൊ 30 കോടി എന്നത് 75 കോടി ലിറ്ററെങ്കിലും കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യേണ്ടി വരും. ബജറ്റിൽ തന്നെ കാര്യം ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. 6000 മുതൽ 10000 കോടി വരെയുള്ള ഒരു ബിസിനസ്സാണ് കേരളത്തെ സംബന്ധിച്ച് നഷ്ടപ്പെടുന്നത്. അവസരം ഉപയോഗിക്കാൻ തന്നെയാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല. അത് കേരളത്തിന് കൂടുതൽ തൊഴിലവസരം.
ആശാവർക്കർമാർക്ക് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനം കേരളമാണെന്ന് മന്ത്രി വീണ ജോർജ്. ഇത് സംബന്ധിച്ച് നിയമസഭയിൽ കെ ശാന്തകുമാരിയുടെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. ആശാവർക്കർമാർക്ക് കൊടുക്കാനുള്ള 100 കോടി രൂപയിൽ കേന്ദ്ര സർക്കാർ ഇതുവരെ ഒരു തുകയും നൽകിയിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റിൽ സമരം നടത്തിയിരുന്ന ആശാവർക്കർമാർ നിയമസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതിഷേധ മാർച്ചിന് പിന്തുണയുമായി എത്തി. സംസ്ഥാനത്തെ പൊതുവിതരണ ശൃംഖലയിലെ ഭക്ഷ്യധാന്യങ്ങളുടെ കരിഞ്ചന്ത പൂഴ്ത്തിവയ്പ് എന്നിവ തടയുന്നതിന് ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി മന്ത്രി ജി ആർ അനിൽ. കെ സ്റ്റോർ പദ്ധതി സംസ്ഥാനത്തെ 1779 റേഷൻ കടകളിൽ വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഈ വർഷം 2500 ന്യായവില ഷോപ്പുകളിലേക്ക് കെ സ്റ്റോർ പദ്ധതി എത്തിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി നിയമസഭയിൽ അറിയിച്ചു.
റേഷൻ കടകളിലും NFSA ഗോഡൌണുകളിലും ശക്തമായ പരിശോധന നടത്തുകയും ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തുന്ന റേഷൻ കടകൾ സസ്പെൻഡ് ചെയ്ത് തുടർ നടപടികൾ സ്വീകരിക്കുന്നു. ജീവനക്കാർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ച് തുടർ നടപടികൾ കൈക്കൊള്ളുന്നുണ്ട്. ഉത്സവ സീസണുകളിൽ പൊതുവിപണിയിലെ കരിഞ്ചന്ത പൂഴ്ത്തിവയ്പ് എന്നിവ തടയുന്നതിന് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ലീഗൽ മെട്രോളജി, ഭക്ഷ്യസുരക്ഷ, പൊതുവിതരണ ഉപഭോക്തൃകാര്യം എന്നീ വകുപ്പുകളുടെ സംയുക്ത സ്ക്വാഡ് രൂപീകരിച്ച് പരിശോധന നടത്തി എസൻഷ്യൽ കമോഡിറ്റീസ് ആക്ട് പ്രകാരം തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നു.
ആരോഗ്യമാനന്ദം അകറ്റ അർബുദം എന്ന ക്യാമ്പയിനിലൂടെ 5 ലക്ഷത്തോളം പേരെ പ്രാഥമിക ക്യാൻസർ രോഗനിർണയ പരിശോധനയ്ക്ക് വിധേയമാക്കിയതായി മന്ത്രി വീണ ജോർജ്. എല്ലാ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും ഈ സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. തുടർ പരിശോധനകൾക്കായി എല്ലാ ജില്ലകളിലും ക്യാൻസർ ഗ്രിഡ് രൂപീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി നിയമസഭയെ അറിയിച്ചു. സംസ്ഥാനത്തെ കശുവണ്ടി വ്യവസായത്തെ സംരക്ഷിക്കാനുള്ള എല്ലാ നടപടികളും സർക്കാർ സ്വീകരിക്കുമെന്ന് മന്ത്രി പി രാജീവ് നിയമസഭയിൽ പറഞ്ഞു. സ്വകാര്യ കശുവണ്ടി വ്യവസായ ശാലകളിലെ തൊഴിലാളികളുടെ PFൽ തൊഴിലുടമയുടെ വിഹിതം അടയ്ക്കുന്നതിന് സർക്കാർ 20 കോടി രൂപ മാറ്റിവച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് തുടക്കമായി. 427021 വിദ്യാർത്ഥികളാണ് ഇത്തവണ SSLC പരീക്ഷ എഴുതുന്നത്. ഗൾഫ് മേഖലയിൽ 682 കുട്ടികളും ലക്ഷദ്വീപ് മേഖലയിൽ 447 കുട്ടികളും പരീക്ഷ എഴുതുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷമാണ് ഹയർ സെക്കൻഡറി പരീക്ഷകൾ.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
കേരള കെയർ പാലിയേറ്റീവ് കെയർ ഗ്രിഡ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നാടിന് സമർപ്പിക്കും. തിരുവനന്തപുരത്ത് നടക്കുന്ന പരിപാടിയിൽ മന്ത്രിമാരായ വീണാർ ജോർജ്, MB രാജേഷ് എന്നിവർ സന്നിഹിതരാകും. സർക്കാർ സന്നദ്ധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ പാലിയേറ്റീവ് കെയർ യൂണിറ്റുകളെയും ഉൾപ്പെടുത്തിയാണ് പാലിയേറ്റീവ് കെയർ ഗ്രിഡ് രൂപീകരിച്ചിരിക്കുന്നത്. ഇന്ന് ലോക വന്യജീവി ദിനം. പ്രകൃതി സന്തുലനത്തിൽ വന്യജീവികളുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വർദ്ധിപ്പിക്കാനാണ് ഐക്യരാഷ്ട്രസഭ ഈ ദിനാചരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. വന്യജീവി സംരക്ഷണത്തിനുള്ള ധനസഹായം, ജനങ്ങളിലും ഭൂമിയിലുമുള്ള നിക്ഷേപം എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിനായി ശാസ്ത്രീയ മാർഗ്ഗങ്ങളും സമൂഹത്തിന്റെ എല്ലാ മേഖലയിലുള്ള ജനങ്ങളുടെ സഹകരണവും ആവശ്യമാണെന്ന് കോട്ടയം വൈൽഡ് ലൈഫ് സർക്കിളിലെ വൈൽഡ് ലൈഫ് എഡ്യൂക്കേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീമതി റെനി ആർ പിള്ള ആകാശവാണി വാർത്തകളോട്.
ഇത്തരം സംഘർഷങ്ങളിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ അനവധിയാണ്. ഇവയുടെ പരിഹാരങ്ങൾക്കും അതിനാൽ തന്നെ ഒറ്റമൂലിയില്ല. ആധുനികവും ശാസ്ത്രീയവും പ്രൊഫഷണലുമായിട്ടുള്ള വനംവകുപ്പിന്റെ സമീപനവും അതോടൊപ്പം വിവിധ സർക്കാർ വകുപ്പുകളുടെയും ഏജൻസികളുടെയും ഏകോപനവും ജനങ്ങളുടെ പൂർണ്ണ പിന്തുണയും പങ്കാളിത്തവും വന്യജീവി സംഘർഷങ്ങൾ ഒഴിവാക്കുന്നതിനും ലഘൂകരിക്കുന്നതിനും ആവശ്യമാണ്. ഈ പദ്ധതികൾ ഉൾപ്പെടെ വന്യജീവികളുടെ സംരക്ഷണത്തിനായും സംഘർഷം ഒഴിവാക്കുന്നതിനുമായുള്ള എല്ലാ ധനവും അധ്വാനവും ഭാവിക്കായുള്ള നമ്മുടെ സ്ഥിര നിക്ഷേപങ്ങളാണ്. ഈ വന്യജീവി ദിനത്തിന്റെ സന്ദേശവും ഇതിന് അടിവരയിടുന്നുണ്ട്.
കോഴിക്കോട് താമരശ്ശേരിയിൽ വിദ്യാർത്ഥിയുടെ മരണത്തിനിടയാക്കിയ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഒബ്സർവേഷൻ ഹോമിൽ കഴിയുന്ന 5 കുട്ടികൾ SSLC പരീക്ഷ എഴുതി. പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് പ്രത്യേകം സംവിധാനമൊരുക്കിയാണ് പരീക്ഷ എഴുതിപ്പിച്ചത്. അതേസമയം കുട്ടികളെ പരീക്ഷയ്ക്ക് ഇരുത്തുന്നതിനെതിരെ വിവിധ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. അഖിലേന്ത്യാ തപാൽ കലാമേളയ്ക്ക് കോഴിക്കോട് തുടക്കമായി. രാജ്യത്തെ പോസ്റ്റൽ ജീവനക്കാർക്കായി പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ വിവിധ കാറ്റഗറികളിലായി മത്സരങ്ങൾ നടക്കും. രാജ്യത്താദ്യമായി യുനെസ്കോ സാഹിത്യനഗരി പദവി നേടിയ കോഴിക്കോടിന്റെ പേരിൽ തപാൽ വകുപ്പ് ഇറക്കുന്ന സ്പെഷ്യൽ കവർ പ്രകാശനം ചെയ്തു. മേള ഈ മാസം 7 സമാപിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിലെ 3 വേദികളായി നടക്കുന്ന മേളയുടെ ഉദ്ഘാടനം കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് നിർവഹിച്ചു. ചടങ്ങിൽ ഉത്തരമേഖല പോസ്റ്റ് മാസ്റ്റർ ജനറൽ സയ്യിദ് റഷീദ് അധ്യക്ഷനായിരുന്നു. ഉച്ചയോടെ തപാൽ ജീവനക്കാർ അവതരിപ്പിക്കുന്ന കലാസാംസ്കാരിക പരിപാടികൾ അരങ്ങേറും. നീണ്ട 25 വർഷങ്ങൾക്ക് ശേഷമാണ് കോഴിക്കോട് അഖിലേന്ത്യാ തപാൽ കലാമേളക്ക് വീണ്ടും വേദിയാവുന്നത്. വിവിധ വേദികളിലായി രാജ്യത്തെ 17 പോസ്റ്റൽ സർക്കിളിൽ നിന്നായി 60-ലധികം ഇനങ്ങളിലായി 300 മത്സരാർത്ഥികൾ മാറ്റിവെക്കും. തപാൽ ജീവനക്കാരും അവരുടെ കുടുംബാംഗങ്ങളുമായിരിക്കും മത്സരാർത്ഥികൾ.
97th ഓസ്കർ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച സിനിമ, സംവിധാനം, നടി, അവലംബിത തിരക്കഥ ഉൾപ്പെടെ 5 പ്രധാന പുരസ്കാരങ്ങൾ റഷ്യൻ ചലച്ചിത്രം അനോറ സ്വന്തമാക്കി. ഷോൺ ബേക്കറാണ് മികച്ച സംവിധായകൻ. മികച്ച നടനായി എഡ്രിയൻ ബ്രോഡിയും മികച്ച നടിയായി മിക്കി മാഡിസണും തിരഞ്ഞെടുക്കപ്പെട്ടു. അതേസമയം ഓസ്കറിൽ ഇന്ത്യയ്ക്ക് നിരാശ. ഹ്രസ്വചിത്ര വിഭാഗത്തിൽ മത്സരിച്ച ഹിന്ദി ചിത്രം അനുജയ്ക്ക് പുരസ്കാരം ലഭിച്ചില്ല. ISL ഫുട്ബോളിൽ ഇന്ന് ചെന്നൈയിൻ FC നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും. രാത്രി 7:30 ചെന്നൈയിലാണ് മത്സരം. ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ സെമി ഫൈനലിൽ കടന്നു. ഇന്നലെ നടന്ന അവസാന ലീഗ് മത്സരത്തിൽ ന്യൂസിലന്റിനെ 44 റൺസിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. നാളെ ദുബായിൽ നടക്കുന്ന ആദ്യ സെമിയിൽ ഇന്ത്യ ഓസ്ട്രേലിയയെ നേരിടും. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ഭാര്യ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. നേരത്തെ സിംഗിൾ ബെഞ്ച് ഹർജി തള്ളിയതിനെ തുടർന്ന് ഡിവിഷൻ ബെഞ്ചിൽ നൽകിയ അപ്പീലാണ് കോടതി വീണ്ടും നിരസിച്ചത്. തുടർ നടപടികൾ ആലോചിച്ച് തീരുമാനിക്കുമെന്ന് നവീൻ ബാബുവിന്റെ കുടുംബം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പ്രശസ്ത വൃക്കരോഗ വിദഗ്ധൻ ഡോക്ടർ ജോർജ് പി അബ്രഹാമിനെ നെടുമ്പാശ്ശേരിയിലെ ഫാം ഹൌസിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. 77 വയസ്സായിരുന്നു. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ സീനിയർ സർജനായിരുന്ന അദ്ദേഹം 2500-ലധികം വൃക്കമാറ്റ ശസ്ത്രക്രിയകൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. താമരശ്ശേരിയിൽ വിദ്യാർത്ഥി കൊല്ലപ്പെട്ടതുൾപ്പെടെയുള്ള അക്രമസംഭവങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം നിയമസഭ നിർത്തിവച്ച് ചർച്ച ചെയ്യുന്നു. പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാല വരുന്നത് ജലദൌർലഭ്യതയ്ക്ക് ഇടയാക്കില്ലെന്ന് മന്ത്രി MB രാജേഷ്. ആശാവർക്കർമാർക്ക് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനം കേരളമാണെന്ന് മന്ത്രി വീണ ജോർജ്. നിയമസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധവുമായി ആശമാർ. സംസ്ഥാനത്തെ പൊതുവിതരണ ശൃംഖലയിലെ കരിഞ്ചന്ത തടയുന്നതിന് ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി മന്ത്രി GR അനിൽ നിയമസഭയിൽ. 97th ഓസ്കർ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച സിനിമ ഉൾപ്പെടെ 5 പ്രധാന പുരസ്കാരങ്ങൾ സ്വന്തമാക്കി റഷ്യൻ ചലച്ചിത്രം അനോറ. ISL ഫുട്ബോളിൽ ഇന്ന് ചെന്നൈയിൻ FC നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:50.